ഈ ദിവസങ്ങളിൽ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ നാം ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടും ചിന്തിച്ചിട്ടുമില്ലാത്ത എത്ര എത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവവചനം സത്യസന്ധമായി പഠിപ്പിക്കണം എന്ന് മാത്രമാണ് ഞാനും എന്നോട് കൂടെയുള്ളവരും ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കാതെ ആർക്കും ദൈവവൈദലായി വളരുവാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചല്ലോ, ദൈവവചനം മനുഷ്യന്റെ ആത്മീയ ആഹാരമാകുന്നു എന്ന്. ആഹാരം ആവശ്യത്തിന് ക്രമമായി കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ആത്മീയ ആഹാരവും കഴിച്ചില്ലെങ്കിൽ അതേ സ്ഥിതിയാണ്, ആത്മീയമായി തളർന്നു പോകും, മുരടിച്ചു പോകും, വരണ്ടു പോകും. ഇന്നലെ നാം സഫന്യാവിന്റെ പുസ്തകം പഠിക്കുവാൻ ആരംഭിച്ചല്ലോ. ഈ പുസ്തകം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും വായിക്കുവാൻ ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. എത്ര പേർ വായിച്ചു? എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ഇന്നലെ പറഞ്ഞത് സഫന്യാവ് എഴുതിയ ഈ ചെറിയ പ്രവചനം ദൈവസ്നേഹത്തിന്റെ ഇരുണ്ട വശമാകുന്നു കാണിക്കുന്നത് എന്നത്രേ. അവിടുന്ന് സ്നേഹവാനായ ദൈവമാകുന്നു, അതേസമയം അവൻ ശിക്ഷിക്കുന്ന ദൈവം കൂടിയാകുന്നു. ഇടിവെട്ടുന്നത് പോലെ ന്യായവിധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സഫന്യാവ് ആരംഭിക്കുന്നത്. ദൈവന്യായവിധിയെക്കുറിച്ച് ഇത്രയധികം കഠിനമായി വ്യക്തമാക്കിയിരിക്കുന്ന വേറെ ഒരു ഭാഗവും താങ്കൾ കാണാനിടയില്ല. അത് പറഞ്ഞപ്പോൾ ഇതൊന്ന് പഠിക്കണം എന്ന് തോന്നുന്നില്ലേ? ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഈ ചെറിയ പുസ്തകത്തിൽ പ്രകടമായ 2 ചിന്തകളാണുള്ളത്. ഒന്നാമത് യഹോവയുടെ ദിവസം. ഈ പ്രയോഗം 7 പ്രാവശ്യം ഈ ചെറിയ പുസ്തകത്തിലുണ്ട്, യഹോവയുടെ ദിവസം. ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് പ്രവചന എഴുത്തുകാരിൽ ആദ്യം വന്നതായ ഓബദ്യാവും യോവേലുമാകുന്നു. എല്ലാ പ്രവാചകന്മാരും ഈ വിഷയത്തെ സ്പർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പ്രവചന എഴുത്തുകാരിൽ ഒടുവിലത്തെ ആളായ സഫന്യാവ് പ്രവാസത്തിലേക്ക് തന്റെ ജനം പോകുന്നതിന് തൊട്ടു മുൻപ് പ്രവചിക്കുമ്പോൾ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് വീണ്ടും പറയും. മറ്റേതൊരു പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ളതിലും ഉപരി സഫന്യാവ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നു. ഈ പ്രയോഗം അതുപോലെ തന്നെ 7 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിലും ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റനേകം ഭാഗങ്ങളുണ്ട്. സഫന്യാവിന്റെ പ്രവചനത്തിൽ മഹോപദ്രവ കാലത്തെ കാണിക്കുവാനാണ് ഈ പ്രയോഗം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ സമയം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വരുന്നതോടുകൂടി മഹോപദ്രവ കാലം കഴിയും. ഇതെല്ലാം യഹോവയുടെ ദിവസം എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. സഫന്യാവിന്റെ പുസ്തകത്തിലെ ഊന്നൽ ന്യായവിധി എന്നതാണ്. ഒരു വലിയ വെട്ടിക്കിളി വിപത്ത് കാണിച്ചുകൊണ്ടാണ് യോവേൽ പ്രവാചകനും തന്റെ പ്രവചനം ആരംഭിക്കുന്നത്. ആ വിപത്തിനെ പ്രവാചകൻ ഭാവിയിൽ വരുവാനുള്ള യഹോവയുടെ ദിവസത്തോട് സാമ്യപ്പെടുത്തി സംസാരിച്ചു. യോവേൽ പറഞ്ഞത് യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുളത്രേ എന്നാണ്. മനുഷ്യവർഗത്തിന്റെ പാപമാകുന്ന കറുത്ത പശ്ചാത്തലത്തിൽ പ്രകാശലിപികളാൽ ദൈവം താങ്കൾക്കും എനിക്കും വേണ്ടിയുള്ള അത്ഭുതകരമായ സുവിശേഷം എഴുതിയിരിക്കുന്നു. ഒന്നാമതായി ഈ ചെറിയ പുസ്തകത്തിൽ വ്യക്തമായി കാണുന്ന ചിന്ത യഹോവയുടെ ദിവസം എന്നതാകുന്നു. 2ാമതായി കാണുന്ന ചിന്ത തീഷ്ണത. അതെ, തീഷ്ണത എന്ന പദം 2 പ്രാവശ്യം നാം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. താങ്കളുടെയും എന്റെയും തീഷ്ണതയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മാനമാകുന്നു യഹോവയുടെ തീഷ്ണതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ തീഷ്ണതയിൽ നാം ദോഷം പ്രവർത്തിക്കുവാൻ തുനിയും. ദൈവം തനിക്കുള്ളവരോടാണ് തീഷ്ണത കാണിക്കുന്നത്. മനുഷ്യവർഗത്തോട് ദൈവം തീഷ്ണതയുള്ളവനാകുന്നു. അവിടുന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു, വില കൊടുത്ത് മനുഷ്യരെ വാങ്ങി, മനുഷ്യൻ രക്ഷപ്പെടുവാൻ ദൈവം വഴിയൊരുക്കി. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നമ്മെക്കുറിച്ച് തീഷ്ണതയുള്ള ദൈവമാകുന്നു. പക്ഷേ മനുഷ്യൻ തങ്കലേക്ക് തിരിയാതെ വരുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. സഫന്യാവ് വ്യക്തമാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ മനുഷ്യനെ ശിക്ഷിക്കുന്നതിലൂടെയും രക്ഷിക്കുന്നതിലൂടെയും ദൈവം മഹത്വപ്പെടുന്നു എന്നുള്ളതാണ്. അത് രസകരമായി തോന്നുന്നില്ലേ? നമ്മുടെ ദൈവം എത്ര മഹാനാണ്, അവിടുന്ന് എത്ര ഉന്നതനാണ്. നമുക്കിനിയും സഫന്യാവിന്റെ പ്രവചനം 1ാം അധ്യായത്തിലെ ചില വാക്യങ്ങളൊന്ന് പഠിക്കാം. എന്താ 1ാം അധ്യായത്തിന്റെ 1ാം വാക്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കട്ടെ. യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗെദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. രാജകുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തിയായി സഫന്യാവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. യഹൂദ രാജാവായിരുന്ന യഹിസ്കിയാവിന്റെ കൊച്ചുമകൻ, അതെ, ഹിസ്കിയാവ് സെഫന്യാവിന്റെ വല്യപ്പൂപ്പനായിരുന്നു. തെക്കേ രാജ്യമായ യഹൂദയിൽ ഭരിച്ചിരുന്ന യോശിയാവിന്റെ സമയത്താണ് സെഫന്യാവ് തന്റെ പ്രവചന ശുശ്രൂഷ നടത്തിയത്. തെക്കേ രാജ്യത്തുണ്ടായ ഒടുവിലത്തെ ആത്മീക നവോത്ഥാനമായിരുന്നു യോശിയാവിന്റെ സമയത്തേത്. ആ കാലത്ത് ഒരു ഉണർവുണ്ടായി എന്നത് സത്യമാകും. അത് വളരെ വലുതൊന്നുമായിരുന്നില്ല, അത് അധികം നാൾ നീണ്ടു നിന്നില്ല. പക്ഷേ അവിടെ ഒരു ഉണർവുണ്ടായി. ദുഷ്ടനായ ആമോൻ രാജാവിന്റെ ഭരണത്തെക്കുറിച്ചും ക്രൂരനായിരുന്ന മനശ്ശെയുടെ ഭരണത്തെക്കുറിച്ചും സെഫന്യാവിന് അറിയാമായിരുന്നു. തന്റെ രാജ്യത്തിൻ്റെ മേൽ, തൻ്റെ ജനത്തിൻ്റെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ആ ക്രൂരത, ഭയങ്കരത്വം ദർശിച്ച പ്രവാചകൻ അതിനെ വളരെ കഠിനമായിട്ടാണ് കണ്ടത്. തൻ്റെ ദൂത് അതിൻ പ്രകാരമാണ് അവൻ അറിയിക്കുന്നത്. ഇങ്ങനെ കർക്കശമായി ദൂത് അറിയിക്കുവാൻ രണ്ട് കാരണമാകുന്നു ഞാൻ കാണുന്നത്. ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ദൂതുകൾ ആധികാരികമായും കർക്കശമായും വേണമല്ലോ അറിയിക്കേണ്ടത്. അത് ലാഘവ ബുദ്ധിയോടുകൂടി ഒരിക്കലും നമുക്ക് പറയുവാൻ സാധ്യമല്ല. സർവശക്തനായ ദൈവത്തിന്റെ പ്രവാചകന്മാർ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല. പാപത്തോട് ഒരു വിധത്തിലും യോജിച്ച് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ കാരണം, സെഫന്യാവ് രാജകുടുംബത്തിൽ പിറന്നവനാണല്ലോ. ഇങ്ങനെ ഒരു രാജകുടുംബത്തിൽ പിറന്ന വേറെ പ്രവാചകന്മാരെ കുറിച്ച് നാം വായിക്കുന്നില്ല. രാജവംശത്തിൽ പിറന്ന സെഫന്യാവിന് മറ്റാരെക്കാളും സ്വാധീനം ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലേ? അതും ഒരു നല്ല രാജാവിന്റെ ഭരണസമയത്ത്. ദുഷ്ടതയ്ക്കെതിരെ എത്ര കഠിനമായി പറഞ്ഞാലും സാരമില്ല. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. രണ്ടാം വാക്യം തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം അരുളി ചെയ്യുന്നത്, ന്യായം വിധിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ന്യായം വിധിക്കുമ്പോൾ ഞാൻ ദേശത്തെ മുഴുവൻ ഉരച്ച് വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കും. സകല വൃത്തികേടും ഉരച്ചു മാറ്റിയതുപോലെ ഞാൻ ദേശത്തെ വൃത്തിയാക്കും. ഒരു പാത്രത്തിൽ നിന്നും അഴുക്ക് കഴുകിക്കളയുന്നത് പോലെ ദേശത്തെ വൃത്തിയാക്കും. നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ന്യായവിധി ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്നതല്ല എന്ന്. ആഗോളവ്യാപകമായ ഒരു സംഹാരമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം ഈ പറഞ്ഞതിനെ ഉറപ്പാക്കിക്കൊണ്ട് പറയുന്നത് ഈ ന്യായവിധി മഹോപദ്രവമാകുന്നു എന്നാണ്. ഭൂമിയെ പുതുതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ തൊട്ടു മുൻപാണ് ഈ വലിയ ന്യായവിധി നടക്കുന്നത്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കുമെന്ന്. ജീവനുള്ള സകല ജന്തുക്കളും ഈ ന്യായവിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സകല ജീവജാലങ്ങളും നശിപ്പിക്കപ്പെടുന്ന ആ ന്യായവിധി തീർച്ചയായും ഭയാനകമാണ്. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിനെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് നിന്നും ബാലിന്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും, അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകുന്നു, ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ട് വന്നു. യഹൂദയും യെരുശലേമും ന്യായവിധിക്ക് വേണ്ടി ഒറ്റപ്പെടും എന്ന് ദൈവം ഇവിടെ വ്യക്തമാക്കുന്നു. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലിന്റെ ശേഷിപ്പിനെ ഛേദിച്ചു കളയുമെന്ന്. ദൈവത്തിന്റെ ശിക്ഷ ദേശത്തിന്മേൽ വരുന്നതിന്റെ കാരണം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധന, ജീവനില്ലാത്തതിനെയൊക്കെ ആരാധിക്കുന്ന ആരാധന. ഹബക്കൂക്കിന്റെ പുസ്തകം നാം പഠിച്ചപ്പോൾ ജനങ്ങൾ ചെയ്ത ചില പ്രത്യേക പാപം മൂലം ദൈവം അവരുടെ മേൽ വരുത്തുവാൻ പോകുന്ന 5 ശാപങ്ങൾ കണ്ടതോർക്കുന്നു. അവയിൽ ഒടുവിലത്തേത്, അതായത് 5-ാമത്തേത്, ബിംബാരാധനയായിരുന്നു. ഇവിടെ സെഫന്യാവ് അതെല്ലാം ചുരുക്കി ഒരു കാര്യത്തിൽ പറയുന്നു, അതെ, ബിംബാരാധന, കപടമതം, ഭാഷാണമതം. ഒരു രാഷ്ട്രം തകരുന്നതിന്റെ 3 പടികളെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. 1, ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും മാറിപ്പോകുന്ന മതപരിത്യാഗം. 2, ധാർമ്മിക അരാജകത്വം. 3, രാഷ്ട്രീയ അധപതനം. അങ്ങനെ ആ രാജ്യം അവസാനിക്കും. ഇന്ന് അനേകരും ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നം മുഴുവൻ ഭരണചക്രം തിരിക്കുന്നവരുടെ കഴിവുകേട് കൊണ്ടാകുന്നു എന്നാണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. മറ്റൊരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നം മുഴുവൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഉള്ളതുകൊണ്ടാകുന്നു എന്നാണ്. എങ്ങനെയെങ്കിലും മനുഷ്യനെ കുറെ പഠിപ്പിച്ച് ശരിയായി പെരുമാറുവാനും ഒക്കെ പഠിപ്പിച്ചാൽ അടിപിടി ഉണ്ടാക്കാത്തവരായി മോഷ്ടിക്കാത്തവരായി സാൻമാർഗികമായി ഉയർന്ന നിലവാരത്തിൽ എത്താമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അത്രേ. വീണ്ടും ഞാൻ പറയട്ടെ, നമ്മുടെ പ്രശ്നം അതുമാകുന്നുവോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തുറന്നു പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നം കപടമതം, അതെ, ഈശ്വരനെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കപടഭക്തിയാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെയാണ് കാതലായ പ്രശ്നം. യഥാർത്ഥ ദൈവവചനം ദേശത്തോട് അറിയിക്കാഞ്ഞതിനാൽ മനുഷ്യർ പ്രശ്നമറിയാതെ തപ്പിത്തടയുന്നു. ദൈവവചനം മനുഷ്യരെ അറിയിക്കുവാൻ നാം ഒന്നും ചെയ്തില്ല എന്നതല്ലേ സത്യം? ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നാം തയ്യാറായില്ല. പകരം നാം കണ്ണടയ്ക്കുകയോ തെറ്റിനോട് യോജിക്കുകയോ ചെയ്തു. ദൈവഹിതം എന്തെന്ന് ചിന്തിക്കാതെ മനുഷ്യന് ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്യുവാൻ നാം തയ്യാറായി. അതുകൊണ്ട് എന്താ, എല്ലായിടത്തും ആവശ്യത്തിന് മനുഷ്യരുണ്ട്, ദൈവമുണ്ടോ? ദൈവമില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ കണ്ടതിനെയൊക്കെ ഉണ്ടാക്കി വെച്ച് ദൈവമായി ആരാധിക്കുവാൻ തുടങ്ങി. എത്ര എളുപ്പം ഇല്ലേ, കുറുക്കു വഴി. സഫന്യാവ് തന്റെ ജനത്തിന്റെ പാപത്തിന്റെ പഴുത്തിരിക്കുന്ന വൃണത്തിൽ തന്നെ തൊട്ടു. അതെ, ബിംബാരാധന. ദേശത്ത് നടന്നു വന്നതൊക്കെ സഫന്യാവ് വ്യക്തമായി കണ്ടു. ഏതൊരു വലിയ സാമ്രാജ്യവും പാളം തെറ്റിയത് ഈ പറഞ്ഞ ആരാധന, അതെ, ഈ നികൃഷ്ടമായ പാപത്തിൽ തന്നെയാണ്. ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും ഒരു രാജ്യം അകലുമ്പോൾ, അഥവാ മതാധിഷ്ഠിതമായ ഉന്നത ധാർമ്മിക മൂല്യങ്ങളെ ഒരു രാജ്യം നിഷേധിക്കുമ്പോൾ, ബിംബാരാധനയിലേക്ക് രാജ്യം വഴുതി വീഴുമ്പോൾ, ഈ ഘടകങ്ങളെല്ലാം സ്വാഭാവികമായി നികൃഷ്ടമായ അസാൻമാർഗികതയിലേക്കും രാഷ്ട്രീയ അധപതനത്തിലേക്കും നയിക്കും. അതാണ് ഇന്നോളം ചരിത്രത്തിൽ നാം കണ്ടുവരുന്ന യാഥാർത്ഥ്യം. രസാവഹമായ ഒരു സംഗതി എന്തെന്നാൽ, മൂന്ന് വിധത്തിലുള്ള ബിംബാരാധന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് നിന്നും ബാലിന്റെ ശേഷിപ്പിനെ ഛേദിച്ചു കളയുമെന്ന് നാം വായിക്കുന്നു. ബാലിനെ ആരാധിക്കുന്നതായിരുന്നു ആദ്യത്തെ ആരാധനയുടെ വിധം. ഈ ആരാധന വടക്കേ രാജ്യത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്നത് ഇസബേൽ രാജ്ഞിയായിരുന്നു. തെക്കേ രാജ്യത്ത് ബാലിന്റെ ആരാധന പ്രസിദ്ധമാക്കിയത് ബാലിന്റെ യാഗപീഠങ്ങൾ പുതുക്കി പണിതതും മനശ്ശെയുടെ ഭരണകാലത്തായിരുന്നു. മനശ്ശെയെ പോലെ ദൈവത്തിൽ നിന്നും അകന്നു പോയ ഒരു വ്യക്തിയെ വേറെ കണ്ടുകിട്ടുകയില്ല. ബാലിന്റെ ആരാധന വീണ്ടും പ്രചാരത്തിൽ കൊണ്ടുവന്നതും മനശ്ശെയായിരുന്നു. ഈ ആരാധന വളരെ നികൃഷ്ടമായ അസാൻമാർഗികതയുടെ ഒരു രൂപമായിരുന്നു. ബാലിനോടുകൂടി ഉണ്ടായിരുന്ന ആരാധനയാണ് അസ്തരത് പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത്. ഇനിയും ഞാൻ പറയുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഒരു ദേവനിൽ സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീ സ്വഭാവം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗൗരവമേറിയ അസാൻമാർഗികതയാകുന്നു അവിടുത്തെ ലക്ഷ്യം എന്നത് വ്യക്തമാകും. മനശ്ശെയുടെ ഭരണകാലത്ത് തെക്കേ രാജ്യത്ത് അതും പ്രചാരത്തിലായി. ബാലിനെ ആരാധിച്ചിരുന്നത് ഒരു ഭാഗം മാത്രമായിരുന്നു. അതിൽ നിന്നും പ്രകൃതിയെ ആരാധിക്കുന്ന മ്ലേച്ഛകരമായ നടപടികളും അനുവർത്തിച്ചു വന്നു. യോശിയാ രാജാവ് ഭരണം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് എല്ലാ ബാൽ വിഗ്രഹങ്ങളെയും നശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം അത് ചെയ്തതിന് പ്രധാന കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ദേശത്തെ മ്ലേച്ഛത, അസാൻമാർഗികത ഈ ആരാധനയിലൂടെ ആയിരുന്നു നടന്നിരുന്നത്. പിന്നെ നാം വായിക്കുന്നു, പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും. ഇവിടെ പുരോഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കറുത്ത പൂജാരികൾ എന്ന് അറിയപ്പെട്ടിരുന്ന കൂട്ടമാകുന്നു. അവർ കറുത്ത കുപ്പായം ധരിച്ചിരുന്നു. ഇന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാത്താന്റെ പള്ളികളിൽ ആരാധനയ്ക്ക് പോകുന്നവർ കറുത്ത കുപ്പായമാണ് ധരിക്കുന്നതെന്നത് രസകരമായി തോന്നുന്നില്ലേ? ഇവർക്കും പാരമ്പര്യം പറയാനുണ്ടെന്ന് ചുരുക്കം. അവർ പറയും, ഞങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നും ഇങ്ങോട്ട് വന്നതല്ല, ഞങ്ങൾക്കും പറയുവാനുണ്ട് പാരമ്പര്യം. എത്ര ഹീനമായ നികൃഷ്ടമായ പ്രവർത്തനമാകുന്നു സർവശക്തനായ ദൈവത്തെ മനുഷ്യനേക്കാൾ താണ ജീവിയോട് ഉപമിക്കുന്നത്. സഫന്യ പറയുന്നു, ദൈവം ഈ കൂട്ടരെ മുഴുവൻ ന്യായം വിധിക്കുവാൻ പോകുന്നു എന്ന്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒന്നാണ് ബിംബാരാധന. പ്രിയ സ്നേഹിതരെ, ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവരെ എല്ലാം കുറ്റം വിധിക്കുന്ന ഒരാളായി എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. സ്നേഹത്തിന്റെ ആത്മാവിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു രൂപമാകണമെന്നില്ല. നമ്മുടെ ചില സ്വഭാവങ്ങളാകാം, നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാകാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതലായി നാം ആരാധിക്കുന്നത്, നാം സ്നേഹിക്കുന്നത് എന്തിനെയാണ്? ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാൻ സാത്താൻ കാണിച്ചു തന്ന ഏറ്റവും നികൃഷ്ടമായ പാപമാകുന്നു ഈ പറയുന്നു. ജീവനുള്ള സത്യദൈവത്തിന് പകരമായി എന്തിനെയെങ്കിലും നൽകി മനുഷ്യനെ അങ്ങോട്ടേക്ക് തിരിച്ചാൽ സാത്താൻ വിജയിക്കും എന്ന് അവനറിയാം. അതിൽ അവൻ വിജയിക്കുകയും ചെയ്തു. ഈ പരീക്ഷ സകല മനുഷ്യർക്കും ഉള്ളതാകും. ദൈവത്തെ വിട്ട് പകരം പലതിനെയും ആരാധിക്കുവാൻ ഞാനും പരീക്ഷിക്കപ്പെടാറുണ്ട്. ഈ വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് 10 കൽപ്പനകൾ ദൈവം നൽകിയപ്പോൾ ആദ്യം തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരായി മുന്നറിയിപ്പ് നൽകിയത്. പക്ഷെ മനുഷ്യൻ തെറ്റി. ബിംബം നമ്മുടെ സൗകര്യത്തിനുള്ള ദൈവമാണ്. അതെന്തെന്ന് നമുക്കറിയാം. പിന്നെ എന്തും കാണിക്കാമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിനടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കില്ലാതെ പോകുന്നു. അങ്ങനെ എത്ര വലിയ പാപവും ചെയ്യുവാൻ നമുക്ക് മടിയില്ലാതെ വരും. ഈ പാപത്തെ ദൈവം ശിക്ഷിക്കുമെന്ന് സെഫന്യാവിൽ കൂടി വ്യക്തമാക്കി. എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ആരാധന, ഈ പറഞ്ഞ അന്യാരാധന, ബിംബാരാധന ഉണ്ടോ? ഇന്ന് തന്നെ അതിനോട് വിട പറയുക. അത് താങ്കളുടെ കുടുംബമാകാം, മക്കളാകാം, സ്വഭാവമാകാം, വിനോദമാകാം, ഉറക്കമാകാം. താൻ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്താണ്? ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുള്ള പക്ഷം തീർച്ചയായും നമുക്ക് അത് അന്യോന്യം സംസാരിക്കാവുന്നതാണ്. 3 വിധത്തിലുള്ള ആരാധനയെക്കുറിച്ച്, ബിംബാരാധനയെക്കുറിച്ച് സെഫന്യ പറയുന്നു. അതിൽ ഒന്ന് മാത്രമേ നാം ചിന്തിച്ചുള്ളൂ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. അതിനു മുൻപ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ ജീവിതത്തെ നാം എത്രമാത്രം ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം പ്രാധാന്യം നൽകിയാണ് ജീവിക്കുന്നത്. ജഡം പലപ്പോഴും നമ്മെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റിക്കളവാൻ ശ്രമിക്കുന്നില്ലേ? നാം അത് മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അധികം അനുഗ്രഹത്തിന് കാരണമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ?